ദൈവത്തിന്റെ വലിയനാമം വാഴ്ത്തി പെരുമാറാകട്ടെ.
May the great name of the Lord be glorified this evening.
ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 11 അധ്യായത്തിന്റെ 12 വാക്യം വായിക്കാം.
For our consideration this evening, let's turn to the book of Deuteronomy, chapter 11 and verse 12. Deuteronomy 11 and verse 12. A land for which, we'll read in verse 11 since it breaks into a sentence in the English Bible. But the land into which you are about to cross to possess it, a land of hills and valleys, drinks water from the rain of heaven. A land for which the Lord your God cares. The eyes of the Lord your God are always on it, from the beginning even to the end of the year.
വലിയവന് നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
We praise you, great and eternal Father, and we praise you for your name.
ഏറ്റവും ബലഹീനരായിരുന്ന അടിയങ്ങളെ അവിടുന്ന് രക്ഷിച്ച് അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അവിടുത്തെ സന്നിധിയിൽ നിർത്തുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് പ്രസാദം തോന്നിയ ആ ക്രൂശിലെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
We thank you for your love demonstrated on the cross, where you reached out to us who did not deserve your mercy and showed your mercy and kindness towards us.
അടിയങ്ങൾക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവും ഒക്കെ തന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ലഭിച്ച മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
We thank you that you have given us a new heart and a new spirit and enabled us to worship you.
അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തെ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് ആത്മീയ സന്തോഷമുള്ളവരായിട്ട് കടന്നു പോകാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ.
We pray that as we spend a few minutes before your word, that you would help us to see spiritual truth and be spiritually blessed and rejoicing as we leave.
അവിടുത്തെ നാമം എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ്, അത് വെളിപ്പെടുവാൻ ഇടയാക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു.
We also pray that your name, which is a great name, would be revealed to us through your word. We pray these things in Jesus' name. Amen.
ഇസ്രായേൽ ജനം 40 വർഷക്കാലത്തെ മരുഭൂമി പ്രയാണം കഴിഞ്ഞ് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവരോട് ആ ദേശത്തിന്റെ ഒരു സവിശേഷത എടുത്തു പറയുന്നതാണ് ഈ ഭാഗത്ത് നാം വായിച്ചത്.
What we have here in this passage is something that God said about the land that the Israelites were going to possess as they were going to enter there after having wandered for about 40 years.
ദൈവം ആ ദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത പറയുന്നത് അതിന്റെ 12 വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതും ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവന്റെ ദൃഷ്ടി എപ്പോഴും എല്ലായ്പ്പോഴും അതിന്മേൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്.
And one of the things that the Lord points out to them is that this land is the one that the Lord your God cares for and that his eyes are always on it from the beginning of the year all the way to the end.
എത്രയോ അതിശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണത്.
And that is very special.
അത് മറ്റ് ഒരു ജാതിക്കും ലഭിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണിത്.
This was something that was not given to any other nation or people, just for the people of Israel.
ഇസ്രായേൽ ജനത്തിന്റെ മേൽ യഹോവയുടെ ദൃഷ്ടി എല്ലാ ദിവസവും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
Now the fact that God's eyes would day in and day out be upon that people when they enter into that land, that was something very special.
എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് ദൈവം തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അവന്റെ ഡിവൈൻ നേച്ചറാണ്.
Now when it comes to the New Testament, what God gives us, the special thing that he gives us New Testament believers, is his divine nature.
യേശു ക്രിസ്തു 33.5 വർഷം ജീവിച്ച് കാണിച്ചു തന്ന ആ ലൈഫാണ് ദൈവം നമുക്ക് തരുവാനായിട്ട് പ്രസാദിച്ചത്.
And it was the very life that the Lord Jesus demonstrated while he lived in this world for 33.5 years is what he wants to give to you and to me.
മറ്റു യാതൊരു ജാതിക്കും കൊടുക്കാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വർഗീയമായിട്ടുള്ള ലൈഫ് ദൈവം നമുക്ക് തന്നു എന്ന് പറയുന്നത് എത്ര അതിശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്.
And that is rather special that God has given to us a heavenly quality life that is not available to anyone else.
അതിനെ നമുക്ക് ദൈവത്തെ എന്തുമാത്രം സ്തുതിച്ചാൽ മതിയാകും.
And how much we ought to thank God for that.
ഇത് ഈ ലൈഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്.
It is good to think about how we receive this life.
നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നാം എത്ര ശ്രമിച്ചാലും യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ആ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയില്ല.
No matter how hard we try in our own ability, we're not going to be able to reach the standard that the Lord Jesus demonstrated for us.
അതിന് കാരണം നമ്മളിലുള്ള ആദാമിൽ നിന്ന് ലഭിച്ച ആ പ്രകൃതി അത് കറപ്റ്റഡും അത് ഏറ്റവും ഹീനമായിട്ടുള്ളതും ഒരു വിധത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ താറുമാറായതുമായതുകൊണ്ടാണ്.
And one reason for that is because of the Adamic nature that we have in us, which is corrupted.
യാതൊരു വിധത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ താറുമാറായതുമാണ് ആ ലൈഫ്.
And that nature is destroyed and cannot be fixed.
അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ.
And hence there's only one way to escape this predicament.
നമ്മളുടെ ആദാമിയ ആ പ്രകൃതിക്ക് നാം മരിക്കണം.
And the only way to do that is to die to that Adamic nature.
അത് കാൽവറി ക്രൂസിൽ യേശുക്രിസ്തു നമുക്ക് സാധിപ്പിച്ചു തന്നു.
And at the cross of Calvary, the Lord Jesus accomplished that for us.
അത് നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ദൈവം നമുക്ക് ചെയ്തു തന്നതാണ്.
And what God accomplished for us there was something that we cannot or could not do on our own for ourselves.
ക്രൂശ് നമുക്ക് രണ്ട് സന്ദേശമാണ് പ്രധാനമായിട്ട് തരുന്നത്.
The cross communicates two specific truths to us.
ഒന്ന്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത്.
One is that the Lord Jesus died on the cross so that we could be saved from our sins.
രണ്ടാമത്തെ സന്ദേശം, പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്.
And the second truth that it communicates to us is that our old nature has been crucified with him so that we would not have to be subject to it anymore.
ആ കാര്യം നാം റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്.
And we see that truth in Romans chapter 6 and verse 6. Let's read that verse from Romans 6. Knowing this, that our old self was crucified with him, that our body of sin might be done away with, that we should no longer be slaves to sin.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള സത്യം നാം അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
It is necessary that we accept and believe that our old self was crucified with him, that our body of sin might be done away with, and that we should no longer be slaves to sin.
അതെ, ഏറ്റവും നമ്മളെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി ഇരിക്കാനായിട്ട് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
And for us to be freed from sin and be slaves to God, that is very imperative.
അതുകൊണ്ടാണ് ഗലാത്യലേഖൻ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന് പറയുന്നു.
And hence in Galatians chapter 2 and verse 20, Paul says, I have been crucified with Christ, and it is no longer I who live, but Christ lives in me.
ഞാൻ മരിച്ചു, എനിക്ക് പകരം ഒരു പുതിയ ഉടമസ്ഥൻ എന്നിൽ വരികയാണ് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്.
What the apostle was trying to communicate there is that I have died, and in my place a new master is coming in and taking over the decision making or the ruling.
എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ അതുവരെയും ഇരുന്നത് ഞാനാണ്. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി യേശുക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്ക് നാം മാറുന്നതാണ് ഞാൻ മരിച്ചു എന്ന് പൗലോസ് അവിടെ പറയുന്നത്.
You know, until this point, I have been sitting on the throne of my heart, and when I step down and instead Christ takes his place on the throne, that is what the apostle means by saying, I have been crucified with Christ.
ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സമൂലമായ മാറ്റമാണ് ഉണ്ടാകുന്നത്.
And when the Lord Jesus comes into our heart, our lives totally change.
അവൻ ഇനി ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്തരങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്.
And Paul says here in verse 20, and the life that I now live, I live by faith in the Son of God who loved me and delivered himself up for me.
വീണ്ടും നമ്മൾ രണ്ട് തിമോത്തിയോസ് രണ്ടിന്റെ 11-ൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിന് അവനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In 2 Timothy chapter 2 and verse 11 we read, For if we died with him, we shall also live with him.
നാം അവനോടുകൂടെ മരിച്ചെന്ന് വരികിൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ലൈഫ് ലഭിക്കുകയുള്ളൂ എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്.
And what Paul wants us to understand from that is that only if we die with him would we be able to experience that life that comes from him or the kind of life that he led.
നമ്മുടെ ആ പഴയ ആ ആദാമിൽ നിന്ന് ലഭിച്ച പ്രകൃതി മുഴുവനും നമ്മളിൽ നിന്ന് മാറിയിട്ട് നമ്മളിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകണമെന്ന് വരിയിൽ നാം സ്വയത്തിന് മരിച്ചേ മതിയാകുകയുള്ളൂ.
And if we want that Adamic nature to be completely removed and experience that new life, we have to die to ourselves.
വീണ്ടും റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്.
In chapter 6 of Romans and verse 8, the same idea is repeated again where it says that if we have died with Christ, we believe that we shall also live with him.
എത്രയോ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവനോട് കൂടെ മരിക്കുമ്പോൾ ആ കാൽവറി ക്രൂസിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനും അവനോട് ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് പാപത്തിന്റെ മേൽ സ്വാതന്ത്ര്യം എടുക്കുവാനായിട്ട് കഴിയുമെന്ന് അപ്പോസ്തലൻ പറയുന്നത്.
And so when we die with Christ, we're able to be freed from that sinful nature and hence have victory over sin.
അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്ന നാം ഇനി അവണ്ണം
Verse 11 there says, Even so, consider yourselves to be dead to sin, but alive to God in Christ Jesus.
പാപം ചെയ്യാനുള്ള ആ ഒരു 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 ചെയ്യാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനുള്ള പരീക്ഷണം നേരിടുമ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരാണ് നമ്മെ തന്നെ എണ്ണണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
They were reminded that when we find ourselves in circumstances where that are favorable for us to do that which is sinful, we need to remind ourselves or consider ourselves dead to sin so that we respond in an appropriate way.
എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനിയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെന്ന് എന്നെ തന്നെ എണ്ണുകയും വേണം.
And not only do I need to consider myself dead to sin, but I also need to consider myself alive to God in Christ Jesus, or one who was made alive to live for Christ Jesus.
അങ്ങനെ നാം ഓരോ ദിവസവും എല്ലാ ദിവസവും അതുപോലെ എണ്ണുമ്പോൾ നാം തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് അവനെ അനുഗമിക്കുന്ന ആ ഉന്നതമായ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് ഇടയായിത്തീരും.
And when we do this daily, consider ourselves dead to sin and made alive to God, that's when we're able to take up our cross and follow him as we ought.
അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ഓരോ ദിവസവും അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും.
And we would also be able to experience what it means to be filled with the Holy Spirit day by day.
ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്.
When the Holy Spirit enters us, we become a new creation.
അത് സംഭവിച്ചത് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ സകല പാപവും കഴുകി ശുദ്ധീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു.
When the Lord Jesus died and he overcame sin, that enabled that process where the Holy Spirit can come into us and change us and strengthen us.
Holy Spirit ആദ്യമായിട്ട് തിരുവചനത്തിലുള്ള യേശുക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരും.
First of all, the Holy Spirit will reveal to us the person of Christ in the scriptures.
പിന്നീട് ആ യേശുക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന ആ ശുശ്രൂഷയും പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ചെയ്യുന്നത്.
The other ministry that the Holy Spirit has in our lives is to bring us into conformity with the life of the Lord Jesus.
അങ്ങനെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് നാം രൂപാന്തരപ്പെടും.
And thus we are transformed from glory to glory into that very same image. And that's an amazing ministry of God's Holy Spirit. When the Holy Spirit enters into our life is completely changed and we start living in a way that is very different from our past. God would have the first place in our lives. We will start loving God more than everything else in our life. Not only would He help us see how the Lord Jesus lived, but He also empowers us to live in that way.
അങ്ങനെ നാം ഓരോ ദിവസവും പാപത്തിന്റെ മേൽ ജയം കൊണ്ടവരായിട്ട് ജീവിക്കുന്നവരായി തീരും.
And thus we become people who are victorious over sin day after day.
യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങളൊക്കെ നാം വെളിപ്പെടുത്തി തുടങ്ങും.
And we would start revealing in us the characteristics of the person of Christ.
അവൻ ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കാൻ തുടങ്ങും.
We will start forgiving like he did.
അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ തുടങ്ങും.
Start thinking like he did.
അവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും.
Start working like he did.
അവൻ കാര്യങ്ങളെ വിലയിരുത്തിയതുപോലെ നാം വിലയിരുത്താൻ തുടങ്ങും.
We would start having the same perspective on issues as he did.
അവൻ വെളിപ്പെടുത്തിയ സൗമ്യതയും താഴ്മയൊക്കെയും നമ്മളിൽ ഉണ്ടാകും.
We would also have the humility and the gentleness that characterized him. What a change that God's Holy Spirit in us brings in our life.
And
the life that the Lord Jesus demonstrated for us was a very amazing life. And when we live that way, our appreciation for God and for His person would also increase.
And
we also would be able to be lights in this dark world as a result of that. Our Lord is a loving God.
ആ കർത്താവ് ഇസ്രായേൽ ജനങ്ങൾ 40 വർഷം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുകയും അവരെ കഠിന ഹൃദയമുള്ളവരായി തീരുകയും കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഈ ദൈവമാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയുകയും ചെയ്തവരെയാണ് ഈ അത്ഭുതകരമായ ദേശത്തേക്ക് പ്രവേശിപ്പാനായിട്ട് കൽപ്പിക്കുന്നത്.
When we go back to the book of Deuteronomy and think of how God brought his people into this amazing land, we should not forget that they had just spent 40 years complaining and grumbling and rebelling against God and even making a molten image of a calf and pointing at it saying, this is the God that brought us out of Egypt.
അവരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ ദൃഷ്ടി എപ്പോഴും ഉള്ള ദേശത്തിന്മേൽ നിങ്ങൾ ദേശത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയാണ്.
But looking at those very people, God said to them, the land that you're entering into is the land that my eyes are constantly going to be on.
ദൈവം എത്ര സ്നേഹം നിറഞ്ഞ ദൈവമാണ്.
What a loving God God is.
എത്ര ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ്.
And how long suffering he is.
അതുപോലെ നമ്മുടെ ജീവിതവും നാം കഴിഞ്ഞ നാളുകളിൽ താറുമാറാക്കി ദൈവത്തെ ദുഃഖിപ്പിക്കുകയും ദൈവത്തിന് വ്യസനകരമായിട്ടുള്ള പ്രവർത്തിക്കുകയും ചെയ്തവരാണെന്ന രീതിയിലും ദൈവം പിന്നെയും നമുക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന രീതിയിൽ.
And in the same way in our lives too, even if we have failed God time and again in the past, if we're willing to confess and forsake, He is willing to give us a second chance as well.
പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ തള്ളി പറയുകയും ആണയിടുകയും പ്രാകുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ യേശുക്രിസ്തു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. അത് പത്രോസിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തായിട്ട് നാം ലൂക്കോസിന് ശേഷം 22 അധ്യായത്തിന്റെ 61 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും.
In Luke chapter 22, we read of the incident where Peter denied his master 3 times. And we read there how the 3rd time after he denied him, that the Lord Jesus looked at him. And that look caused a great change in Peter's heart.
അത് സ്നേഹത്തിന്റെയും ക്ഷമിച്ചതിന്റെയും കരുണ കാണിച്ചതിന്റെയും നോട്ടമായിരുന്നു അത്.
That look was a look of love, of forgiveness and mercy.
നമ്മൾ ദൈവത്തെ എത്രയോ പ്രാവശ്യം ഡിസോണറിയും അവനെ അവനോട് അനുസരണക്കേട് കാണിക്കുകയും അവന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുകയും ചെയ്ത നമ്മളെ ദൈവം എത്രയോ പ്രാവശ്യം തിരിഞ്ഞു നോക്കി നമ്മളോട് കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
And if we were to look at our own lives, we can see a similar thing where we have dishonored the Lord we have grieved him by what we have done. But if we were to look at our lives, we can see how the Lord turns around and looks at us to show his love and to show his mercy and kindness. And so how necessary it is to praise the Lord all the more.
നമുക്ക് ഈ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ആ ലൈഫ് നമുക്ക് തരുമ്പോൾ അതിന്റെ മേൽ ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ ദൃഷ്ടിയും ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്.
And so when we look at the life, the new life or the divine nature that God gives us, we can also see similar to what he told the people of Israel in Deuteronomy, His eyes would be upon us from the beginning of the year to the end.
January 1 മുതൽ ഡിസംബർ 31 വരെ എല്ലായ്പ്പോഴും അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കും.
In other words, from January 1st all the way to the 31st of the of December, his eye is upon us.
യേശുക്രിസ്തുവാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം.
And the Lord Jesus himself is the best example for that.
യേശുക്രിസ്തു ഈ ഭൂമിയിൽ നമ്മെ രക്ഷിപ്പാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ
When he came into this world to save us
and അവൻ ശിശുവായിരുന്നപ്പോൾ ഏറ്റവും ബലഹീനനായിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു.
Even when he was a babe, we see that the Lord's eye was the Father's eye was upon him.
അതുപോലെ ഹെരോദാവ് യേശുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചപ്പോൾ പിതാവിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു.
When King Herod tried to kill him and get rid of him, the Lord's eye was upon him.
ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് ജനം ശ്രമിച്ചപ്പോൾ പിതാവിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു.
When people tried to push him off the cliff and destroy him, the Father's eye was upon him.
കാറ്റും കടലും അവനെ മുക്കി കടലിൽ താഴ്ത്തുവാനായിട്ട് നോക്കിയപ്പോൾ പിതാവിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു.
When you know the winds and the waves are trying to overcome him, even at that time his Father's eye was upon him.
അന്നത്തെ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അന്നത്തെ ജനമൊക്കെയും യേശുക്രിസ്തുവിനെ കൊല്ലുവാനും പിടിക്കുവാനും എത്രയോ പ്രാവശ്യം ശ്രമിച്ചു. എന്നാൽ ദൈവം ആ പിതാവിന്റെ ദൃഷ്ടി അവന്റെ മേൽ എപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം അവനെ കാത്തുകൊണ്ടു.
And even when the scribes and the Pharisees and the rulers of the day tried time and again to kill him, his father's eye of protection was over him and he escaped from them.
എന്നാൽ അതുപോലെ ആ യേശുക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനാണ്. ആ മൂത്ത സഹോദരന് പിതാവായ ദൈവം ചെയ്തതെല്ലാം നമുക്കും ചെയ്തു തരുമെന്നുള്ള സത്യം നാം മനസ്സിലാക്കുമ്പോൾ നാം വളരെയധികം സന്തോഷമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും.
And you know, we are told that the Lord did not hesitate to call us his brethren, and whatever the Father did for our Lord, he is willing to do for us as well.
ഈ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ മേൽ വന്നത് എന്ന് നാം നോക്കുന്നത് നല്ലതാണ്.
It is good to consider when the eyes of the Lord first came upon us.
അത് സങ്കീർത്തനത്തിലാണ് വായിക്കുന്നത്. 119 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ നമുക്കത് കാണാം.
We see that in Psalm 139 and verse 16. Thine eyes have seen my unformed substance, and in thy book they were all written, the days that were ordained for me, when as yet there was not one of them.
യഹോവയുടെ ദൃഷ്ടി അത് പിണ്ഡാകാരമായിരുന്നപ്പോൾ ഏറ്റവും ചെറുതായിരുന്നപ്പോൾ ദൈവത്തിന് മാത്രം കാണാൻ കഴിയുന്ന ആ അവസ്ഥയിൽ ദൈവത്തിന്റെ ആ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
There the psalmist reminds us that when we were unformed substance, or in other words, when we were so small that only God could have seen us, at that time his eye was already upon us.
എന്ന് മാത്രമല്ല, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു.
And it goes on to say, the days that were ordained for me, when as yet there was not one of them, in thy book they were all written.
നാം എവിടെ ജനിക്കും, നാം എത്ര നാൾ ജീവിച്ചിരിക്കും, നാം എന്നാണ് വീണ്ടും ജനിക്കുന്നത്, ഇക്കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് നാം വായിക്കുന്നത്.
We understand from here that God has written down already when I would be born or where I would be born, where I would be born, how long I would live, when I would be born again. He has it all written down and known. And it is because His eye has been upon us that we're able to be here tonight.
വീണ്ടും നമ്മളെ സദൃശവാക്യം 15 മൂന്നിൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In Proverbs chapter 15 and verse 3 we read again of the eye of the Lord. The eyes of the Lord are in every place, watching the evil and the good.
യഹോവയുടെ ദൃഷ്ടി എല്ലായിടത്തും ഉണ്ട് എന്ന് മാത്രമല്ല നല്ലവരുടെ മേലും ആകാത്തരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് നാം വായിക്കുന്നത്.
So they were reminded that his eyes are not only in every place, but he's watching both the evil and the good. No matter where we are, there is nothing we can do that is hidden from his sight. Every day, every moment, his eye is upon us and he's watching what we're doing.
നാം ഭവനത്തിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, പൊതുസ്ഥലത്തായിരിക്കുമ്പോൾ എല്ലാം ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
Whether we're at home, whether we're at work, whether we're out in the public, the eyes of the Lord are upon us.
നമ്മുടെ സംസാരം എങ്ങനെയിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തി എങ്ങനെയിരിക്കുന്നു, നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയിരിക്കുന്നു, ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
He is watching what we say, he is watching what we do, he is watching what we think.
യേശുക്രിസ്തു നമ്മെ രക്ഷിച്ച ആ കുഞ്ഞാടന്റെ രക്തത്തിന്റെ മലിനപ്പെടുത്തുന്നത് എന്തെങ്കിലും, അല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചതിന്റെ ആ മഹത്വം നശിപ്പിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് ദൈവം നമ്മെ നോക്കാറുണ്ട്.
God is watching to see whether our life is fitting to the kind of redemption that he gave us when he redeemed us with the precious blood of the spotless lamb of God.
നാം പറയുന്ന ഓരോ നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും.
There is a day coming when we will have to give an account for every simple word or silly word that we say.
ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്.
We should never forget that the eyes of the Lord are constantly upon us.
അവനാണ് നമ്മുടെ ആയുസ്സിനെയൊക്കെ നമ്മുടെ ആയുഷ്കാലമൊക്കെയും പൂർത്തീകരിക്കുന്നത് അവനാണ്.
He is the one who completes our life.
അവന്റെ പുസ്തകത്തിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
He's already written those things down.
നമ്മൾ ആ കാര്യം പുറപ്പാട് പുസ്തകം 23:26 നമുക്ക് കാണാം. ദൈവമാണ് നമ്മുടെ ആയുസ്സിനെ പൂർത്തീകരിക്കുന്നതെന്ന്.
In Exodus chapter 23, we read that in verse 26, there shall be no one. There shall be no one miscarrying or barren in your land. I will fulfill the number of your days.
നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഓരോ ദിവസവും അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എപ്പോഴും.
So every day that he has given to us, he is the one who will fulfill it, and his eyes are constantly upon us.
വീണ്ടും നമ്മളെ 1 പത്രോസ് 3 ദൈവത്തിന്റെ ദൃഷ്ടി കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് വായിക്കാൻ കഴിയും. 3:10-11 വാക്യങ്ങളിൽ.
In 1 Peter chapter 3, in verses 10 through 12, we read again of the eyes of the Lord. For let him who means to love life and see good days refrain his tongue from evil and his lips from speaking guile. And let him turn away from evil and do good. Let him seek peace and pursue it. For the eyes of the Lord are upon the righteous, and his ears attend to their prayer. But the face of the Lord is against those who do evil.
ദൈവത്തിന്റെ ദൃഷ്ടി ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ദൃഷ്ടി നീതിമാന്മാരുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ്.
So here we're reminded that the eyes of the Lord are always upon the righteous.
എന്നു മാത്രമല്ല നമ്മളെ സദൃശവാക്യത്തിൽ വായിച്ചത് ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങളും ദൈവം കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് നാം സദൃശവാക്യം 15:3 നമ്മൾ വായിച്ചായിരുന്നു.
In Proverbs we're reminded that the Lord is watching the evil and the good.
ഇവിടെ ഈ നിലയിൽ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്റെ ചെവി എപ്പോഴും ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നു വെച്ചിരിക്കുന്നതും നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു.
Now here we read about the eyes of the Lord being on the righteous, but not just his eyes on the righteous, but his ears being attentive to their prayer.
നീതിമാന്മാർ പറയുന്നതൊക്കെയും ദൈവം കേട്ട് ഉത്തരമരുളുന്ന ദൈവമാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
We're reminded here that God is a God who gives heed to the words of those who are righteous and responds to them.
അങ്ങനെ സംഭവിക്കണമെന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ.
But in order for us to receive the blessing of God being attentive to our prayers, the prerequisite is listed in verses 10 and 11. Let him who means to love life and see good days refrain his tongue from evil and his lips from speaking guile.
നമ്മുടെ ആദ്യം നാം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്.
The first thing we ought to refrain is our tongue.
നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ നാവൊക്കെ വളരെ കൃത്യമാണ്. അത് വളരെ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ്. എന്നാൽ ഈ ഹോള് വിട്ട് വെളിയിലിറങ്ങുമ്പോൾ നമ്മുടെ നാവ് എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
You know, for the most part, when we come together on Sunday morning, we know we're very careful with our tongue. But once we leave here and we're out and about in our life, how do we use it? Are we very careful with it?
അതുകൊണ്ടാണ് ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
And hence we're instructed here, refrain your tongue from evil and your lips from speaking guile.
ദൈവജനം ഒരിക്കലും ദൈവജനം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം, സമാധാനം അന്വേഷിച്ച് പിന്തുടരണം എന്നുള്ള കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Then the second reminder we have that's in verse 11 is, let him turn away from evil and do good. Let him seek peace and pursue it.
നമ്മുടെ ജീവിതം എപ്പോഴും സമാധാനം നിറഞ്ഞതായിരിക്കണം.
Our life should be characterized by peace and peacemaking.
ദോഷം വിട്ടകന്ന ജീവിതമായിരിക്കണം.
It should be a life that is turning away from evil.
പാപത്തെ വെറുക്കുന്ന ജീവിതമായിരിക്കണം.
A life that hates sin.
നീതിയെ ഇഷ്ടപ്പെടുന്ന ജീവിതമായിരിക്കണം.
A life that loves righteousness.
എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേൽ ഉണ്ടായിരിക്കുകയുള്ളൂ.
And that's when the eyes of the Lord are upon us.
അത് അങ്ങനെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടെന്ന രീതിയിൽ നമുക്ക് നമ്മൾ ഭാഗ്യശാലികളാണ്.
And if we have the eyes of the Lord upon us like that, we are a blessed people.
വീണ്ടും രണ്ട് ദിനവൃത്താന്തം 16 അധ്യായത്തിന്റെ 19 വാക്യത്തിലും നമുക്ക് ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും.
One other thing I want to point out is found in 2 Chronicles chapter 16 and verse 9. For the eyes of the Lord move to and fro throughout the earth, that he may strongly support those whose heart is completely his.
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ദൈവത്തിന്റെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി ആണ് വ്യാപരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും.
So here we see that the eyes of the Lord are for those whose heart is completely his.
അതായത് നമ്മുടെ ഹൃദയം മുഴുവനായിട്ട് ദൈവത്തിന്റേതായിത്തീരണം. ദൈവത്തിന് മാത്രമേ അവിടെ ഉന്നതമായ സ്ഥാനം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ.
In other words, our heart should be completely devoted to him, that he alone has the most important place in our life.
നമ്മുടെ ഹൃദയത്തിലൂടെ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് കടന്നുപോകുന്നത്?
How many things go through our minds or through our heart each day?
അതായത് നാം കൊരിന്ത്യലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്.
In 2 Corinthians chapter 11 and verse 3 we read, your minds, I'm sorry, but I am afraid lest as the serpent deceived Eve by his craftiness, your mind should be led astray from the simplicity and purity of devotion to Christ.
ദൈവത്തിന് നമ്മുടെ ഹൃദയ നിർമ്മലതയൊക്കെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന എത്രയോ കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും ഉള്ളത്. അത് നമ്മെ എത്തിപ്പിടിച്ച് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്.
You know, there are many things around us in this world that would seek to take us away or lead us astray from the simplicity and purity of devotion to Christ. We should not allow those things to get a place in our mind and cause that to happen.
അത് വളരെ ആകർഷണീയവും അത് ഉയർത്തിപ്പിടിക്കാൻ തക്കവണ്ണം വളരെ ശ്രേഷ്ഠവുമായിട്ട് ലോകം നമുക്ക് കാണിച്ചു തരുന്നത്.
You know, those are the kind of things that are elevated in this world and appear glittering.
അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മെ ദൈവത്തോടുള്ള ആ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് പോകാൻ ഒരിക്കലും ഇടയാകരുത്.
But those things kind of stray us away from the devotion to Christ, and we should not allow those in our lives.
ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും നമ്മെ നോക്കിയാണ് നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്.
So as the eyes of the Lord look at us, he is interested in seeing what our heart is like.
നമ്മുടെ ഹൃദയം ദൈവത്തിന്, നമ്മുടെ ഹൃദയം മുഴുവനായിട്ട് അവന്റേതാണെന്ന രീതിയിൽ അവൻ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും നമ്മെ തേജസ്സിലേക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു ഒരു ജീവിതം നമുക്ക് തരുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
As he's looking, as his eyes are looking at us, he's looking to see whether our heart is completely his. And if he sees that, that's when he shows himself strong and supportive to us.
അത് നമ്മളെ ധൈര്യപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ധൈര്യപ്പെടുന്നതാണ്. ദൈവം നമ്മെ എൻകറേജ് ചെയ്യുകയും നമ്മെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു പറയുമ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒന്നിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ്.
And that should be encouraging to us in our Christian life to realize that God would strongly support us when our heart is completely his, because that support from God is definitely greater than the support of everyone in this world if they were to support us.
നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടെന്ന രീതിയിൽ നമ്മൾ എത്രയോ ഭാഗ്യശാലികളാണ്.
If we have the eyes of the Lord upon us, how blessed of a people we are.
വീണ്ടും രണ്ട് ദിനവൃത്താന്തം 7 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ശലോമോൻ ദേവാലയവും തന്റെ അരമനയൊക്കെ പണിത ശേഷം ദൈവം അവന് പ്രത്യക്ഷമായിട്ട് ശലോമോനോട് പറയുന്ന ഒരു കാര്യം, ആലയത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയും ദൈവത്തിന്റെ ഹൃദയവും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന രീതിയിൽ അവർ തന്നെത്താൻ താഴ്ത്തി തങ്ങളുടെ വഷളത്വം എല്ലാം വിട്ടുകളയണം എന്ന് അവിടെ അതിന്റെ 16 വാക്യത്തിൽ നമുക്ക് കാണാം, 15-16 വാക്യങ്ങളിൽ കാണാം. 7
When we go to 2 Chronicles chapter 7, we see what God has to say about the eyes of the Lord in verses 16 and 17. The context there is God communicating with Solomon after he had made the new temple. And there he says, "For now I have chosen and consecrated this house that my name may be there forever, and my eyes and my heart will be there perpetually. And as for you, if you walk before me as your father David walked, even to do according to all that I have commanded you, and will keep my statutes and my ordinances, then I will establish your royal throne."
യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ആ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നാം വെളിപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തിന്റെ ദൃഷ്ടി മാത്രമല്ല അവന്റെ ഹൃദയവും നമ്മളോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്.
When we demonstrate the kind of life that the Lord Jesus led in this world, we would not only have the eyes of the Lord upon us, but even his heart with us as well.
ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളാണ് ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്.
In other words, we would be very important to God's heart.
ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും കരുതിയിരിക്കുന്നത്.
How valuable he sees each one of us in his heart.
ലോകത്തിന് നമ്മളിൽ യാതൊരു താല്പര്യവുമില്ല.
The world might not be interested in us.
നമുക്ക് ലോകത്തോടും താല്പര്യമില്ല.
And we ought not to be interested in the world.
അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനം 6:14 പറയുന്നത്, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതാണ്.
And hence Paul says in Galatians chapter 6, I have been crucified to the world, and the world has been crucified to me.
അതുകൊണ്ട് ലോകത്തിന് നമ്മളിൽ യാതൊരു താല്പര്യമില്ല, പക്ഷെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വിലപ്പെട്ടത് നമ്മളാണ്.
And even though this world might not value us, if we are to live for the Lord, God values us very much in his heart.
എന്ന് മാത്രമല്ല, നമ്മൾ സക്രിയ പ്രവചനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, 2:8 വാക്യത്തിൽ നമ്മളെ തൊടുന്നത് ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നത് പോലെയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In Zechariah chapter 2 and verse 8, we read that he who touches you touches the apple of his eye.
ദൈവത്തിന്റെ ആ ദൈവം നമ്മെ എന്തുമാത്രം പ്രഷ്യസ് ആയിട്ടാണ് കരുതുന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും.
That communicates to us how precious we are to God.
ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുന്ന നിലയിൽ നമ്മളെ ആരെങ്കിലും തൊട്ടാൽ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നതുപോലെയാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
If we are to live for the Lord, if anyone were to touch us, God takes it as if his eye is the apple of his eye is being touched.
No matteralla rendinte anchil reppidunna namukku chittu oru theemadile devam orukkunnaanu avade rekapettirikkunnu.
In verse 5 there he says that he will build a wall of fire around us.
Devam namme endu maatram karudunnu namukku avade kaanuvanayittu kazhiyum.
How much care God has for us in his heart.
Adondana nammal aavarthana pustham 11:12 വായിച്ചത് യഹോവയാൽ പരിപാലിക്കപ്പെടുന്നതും ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എല്ലായ്പ്പോഴും ഉള്ളത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
And hence we read in Deuteronomy chapter 11 about that land that is cared for by God and his eyes are upon it from the beginning of the year to the end.
ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവൻ കാണിച്ചു തന്ന ആ ജീവിതം നയിക്കുക എന്നുള്ളതാണ്.
What God is looking for from us is to live a life that he demonstrated himself when the Lord Jesus was on this earth.
നമ്മളെ ഓരോ ദിവസവും ദൈവത്തിന്റെ അടുക്കൽ വന്ന ദൈവമേ ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിയും അവിടുത്തെ അത്ഭുത വഴികളും എനിക്ക് കാണിച്ചു തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
We need to be praying each day that God would give us the strength each day to live in a way that's pleasing to him and to show us the ways we ought to take.
അവൻ കാണിച്ചിരുന്ന വഴിയിലൂടെ പോവുകയാണെന്നറിയാം നമുക്ക് ഒരു ദിവസം ആ തേജസ്സിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും.
And if we are able to follow in the footsteps that he has laid out for us or the path that he shows us, we will one day enter into his glory.
നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകർത്താവുമായ യേശുവിനെ നോക്കി വേണം നമ്മൾ ജീവിക്കാൻ.
We ought to be living, looking to the one who is the author and the finisher of our faith.
അവന്റെ കാൽച്ചുവടുകളെയാണ് നാം പിന്തുടരേണ്ടത്.
It is his footsteps that we ought to follow.
അവൻ ജീവിച്ചതുപോലെയാണ് നാം ജീവിക്കേണ്ടത്.
We ought to live as he lived.
ലോകം ജീവിക്കുന്നതുപോലെയല്ല നാം ജീവിക്കേണ്ടത്.
Not the way this world lives.
അത് നമ്മെ നിത്യമായ നാശത്തിലേക്കേ കൊണ്ടെത്തിക്കുകയുള്ളൂ.
That leads us to eternal destruction.
എന്നാൽ യേശുക്രിസ്തു കാണിച്ചെന്ന ജീവിതം നമ്മളെ പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കും.
But the life that the Lord Jesus demonstrated for us, that takes us to the very presence of the Father.
അവിടേക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ.
And we are on that journey to that destination.
അവിടേക്ക് എത്തുവാനുള്ള കാലം വളരെ അടുത്തു.
And the time for us to enter into his presence is very, very near.
നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? അവന്റെ അടുക്കലേക്ക് ചെല്ലുക എന്നുള്ളതാണ്.
What is the greatest hope that we have in our hearts? That we will be in his presence.
നാം ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
No, whatever we do in this world, it will all end here except for what we did for the Lord.
എല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്.
Everything in this world is saved for destruction by fire.
എന്നാൽ ദൈവത്തിനു വേണ്ടി നാം ജീവിക്കുന്ന നിലയിൽ അവൻ ജീവിച്ച ജീവിതം നാം നയിക്കുന്ന നിലയിൽ അത് നമ്മെ തന്റെ പുത്രനെ പോലെ ആക്കി തീർക്കും.
But if we live for the Lord, if we live in the way that he has demonstrated for us, that will help us to become more conformed to the image of his son. That is an amazing truth that one day we will become like the Lord Jesus.
നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരികയാണെന്ന നിലയിൽ ദൈവം ഓരോ ദിവസവും വിളിച്ചുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ദൈവം സൃഷ്ടിച്ചപ്പോൾ നല്ലത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
When we go to the book of Genesis and we look at each day that God created something, we see that he created something and he looked at it and said, that was good, that was good, that was good.
ദൈവം ഓരോ ദിവസവും നമ്മളോട് എന്തെങ്കിലും കൽപ്പിക്കും, അത് നാം അനുസരിക്കുന്ന നിലയിൽ ദൈവം നല്ലതെന്ന് പറയും.
And each day God commands us to do something as well, and if we are to follow through, the Lord would look at us and say, that was well done.
നമ്മുടെ ജീവിതത്തെ ദൈവം ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
What we see there is that God will evaluate our life.
ഓരോ ദിവസവും നാം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് പറയാനായിട്ട് ഇടയായിത്തീരണം.
God is watching everything that we do, and when he evaluates it, it should be done in such a way that he would look at it and say, well done.
നമ്മളെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നാം ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും നല്ല ദിവസങ്ങളായിട്ട് ഇരിപ്പാനായിട്ട് നാം അവൻ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും നമ്മുടെ ജീവിതശൈലിയെല്ലാം നല്ലതായിരിക്കണം.
So each day that God gives us from the beginning of the year to the end of the year, Our life should be such, whether it be our conduct, our words, or our thinking, it should be such that God would look at it and say, this is good. Now when God said, each day that he created something, he said it was good, and on one day he said it was very good.
ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മളെ നോക്കി എത്രയും നല്ലതെന്ന് ദൈവം പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്.
You know, and each day as God evaluates what we do, if he's able to say it is well done or it was good, a day is coming when one day he's going to say, this is very good.
നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം ആ നിലയിൽ പറയാൻ ഇടയായി തരണം.
And God should be able to look at our life and be able to repeat those words.
Adhe Yesu Christu kaanichu thanna jeevithathinu maatrame ethrayum nallathennu devathinu nokki paravanayittu kaliyullu.
And it is only the kind of life that the Lord Jesus demonstrated for us, if we have that in us, that God would be able to point at and say, this is very good.
Kaalam iniyum adhigamilla.
We don't have much time.
അതുകൊണ്ട് നാം നമുക്ക് ഒരു ആയുസ് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ.
We only receive one life in this world.
അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ.
And it's a very short life.
അത് 70 സംവത്സരം, ഏറെയാൽ 80, അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും ഒക്കെയാണ്.
The scriptures remind us that we get 70 years or at the most 80, and it is, got sorrow and difficulty.
എന്നാൽ അത് വേഗം തീരുകയും നാം കടന്നു പോവുകയും ചെയ്യും.
But it passes soon and we pass away.
നമ്മുടെ പ്രത്യാശ എന്താണ്?
What is our hope?
ഒരു ദിവസം നാം അവനെ പോലെയായി തീരും.
One day we will become like the Lord Jesus.
അവന്റെ തേജസ്സുള്ള ശരീരത്തോടെ നാം അനുരൂപരായി തീരും.
We will be conformed to his body, which is the body of glory.
അങ്ങനെ നിത്യം നാം അവനോടുകൂടെ സന്തോഷിക്കുന്ന അത്ഭുതകരമായ അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും.
And we will be transformed into that condition where forever we will be with him and rejoicing in his presence.
കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വില അന്ന് നാം മനസ്സിലാക്കും.
Then we will understand the value of the blood that was shed on the cross of Calvary.
നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപയുടെ അത്യന്ത ധനം അന്ന് നാം മനസ്സിലാക്കും.
Then we would understand the riches of his grace that were poured upon us.
അത് എത്രയോ അത്ഭുതമായിട്ടുള്ള കാര്യമാണ്.
That is also a precious truth.
ആ ക്രൂസിലെ സ്നേഹം നിത്യത മുഴുവനും ചിന്തിച്ചാലും അത് മതിയാകയില്ല.
The love that was demonstrated on the cross, it'll take all eternity and still we would not be able to completely comprehend it.
ഈ ആ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരായി തീർന്നത് എത്രയോ അത്ഭുതമായിട്ടുള്ള കാര്യമാണ്.
And it is rather amazing that we became recipients of that love.
നമ്മൾ ബലഹീനരും ശത്രുക്കളും പാപികളും ഒക്കെ ആയിരുന്ന നമ്മയാണ് അവൻ ആ താണ കുഴിയിൽ നിന്നും കുഴഞ്ഞിലേറ്റിൽ നിന്നും കോരിയെടുത്ത് തന്റെ മാറോട് അണച്ചത് ആ അവന്റേത് മാത്രമാക്കി തീർത്തത്.
Even though we were helpless and without strength and sinners and enemies, he reached out to us in such a low condition and took us up and put us to his bosom. That was because of his great love for us.
ആ സ്നേഹത്തെയാണ് നമുക്ക് എപ്പോഴും ഓർക്കാനായിട്ടുള്ളത്.
And that is the love that we ought to be meditating on and remembering.
ആ നിലയിൽ നമ്മെ രക്ഷിച്ച കർത്താവിനു വേണ്ടി ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തെ നാം മാറ്റി വെക്കണം.
And we ought to be willing to commit our life to live for a one who reached out to us in such great love.
നമ്മുടെ ദുഃഖവും നമ്മുടെ സങ്കടവും നമ്മുടെ എല്ലാം മാറിയിട്ട് ഒരു ദിവസം നാം അവനെ പോലെ ആയിത്തീർന്ന് അവനോടുകൂടെ വസിക്കുന്ന ആ മഹൽ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
And so let us prepare ourselves and anxiously wait for or look forward to that day when our sorrow and our pain and all difficulties are removed and with joy we will be in his presence.
നമ്മുടെ ജീവിതത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന വിഷയമായിട്ട് മാറണം.
That should become something that excites us.
അതെ, നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുകയും എന്നും നമുക്ക് അവനോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ.
May God give us the grace needed to rejoice in these things and look forward to being in his presence forever.
ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നതും യഹോവയുടെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലായ്പ്പോഴും നമ്മുടെ മേൽ ഉണ്ടായിരിക്കുകയും ചെയ്യും.
God's care and his eye will be on us from the beginning of the year till the end of it.
അവന്റെ ഹൃദയത്തിലെ ഏറ്റവും വിലപ്പെട്ടവരാണ് നമ്മൾ.
We are the most precious in his heart.
ആ നിലയിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
And may God's Holy Spirit help us to live in a manner that's worthy of such a great calling. We'll pray. Our Father in heaven, we thank you for who you are. We realize as we look into your word that your plans and your purposes and your thought process are far beyond ours. Your word reminds us again that your ways are past finding out, and that we who were enemies and without strength would become recipients of such grace and would become recipients and benefactors of such a great love. Father, it really amazes us, but we're thankful that that is true. We're reminded again this evening of the necessity of living in a manner that's worthy of such a great calling, that heavenly calling, and living in a life that is fitting with the one who walked ahead of us. We pray that you would enable us by your Spirit to live in a way that would please you, where you would be willing and wanting to say, well done, thou good and faithful servant. Father, we realize and confess that we can't do it on our own strength, but we pray that we would desire it, that we would consider ourselves dead to sin and alive to God in Christ Jesus. We just thank you for these reminders from your word, and we pray that it would transform us for your glory. In Jesus' name we pray. Amen. Amen.